കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഓൺലൈൻ ബിസിനസ്സുകൾ കൂടുതൽ സജീവമായത് നമ്മൾ കണ്ടതാണ്. ഈ പ്രവണത തുടരുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായമാവുന്ന കാര്യങ്ങളാണ് ഇന്ന് SBS മലയാളം പരിശോധിക്കുന്നത്. മെൽബണിൽ അക്കൗണ്ടന്റായ ജൂബി കുന്നേൽ വിവരിക്കുന്നു. നമസ്കാരം ജൂബി കുന്നേൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലീസ്.
ജുബിക്കുന്നതിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓൺലൈൻ ഷോപ്പിംഗിൻ്റെ ഒരു ചെയ്യുന്ന പ്രവണത വളരെയധികം കൂടിയിരിക്കുന്നത്, ലോകമെമ്പാടും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ഈ ഓസ്ട്രേലിയയിൽ കാണുന്ന പ്രവണതയെക്കുറിച്ച് ചുരുക്കത്തിൽ ഒന്ന് പറയാൻ കഴിയും? എത്രമാത്രം അതിൽ സാധ്യതകൾ കൂടുന്നതായിട്ടാണ് കാണുന്നത്?
കോവിഡ് സിറ്റുവേഷൻ തന്നെ ആദ്യം തന്നെ നമ്മൾക്ക് അതിലേക്ക് പോവാം. പാൻഡമിക് ആയിട്ടുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വളരെയധികം കൂടുതലായിട്ട് കാണുന്ന ഒരു പരിസ്ഥിതിയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. പ്രത്യേകിച്ച് OECD ഈയിടെയുള്ള ഒരു പോളിസി റെസ്പോൺസിൽ അവർ 7th October 2020 അവർ e-commerce ഒരു ഗ്രോത്തിനെ പറ്റി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിൽ 9.6-11% ആയിരുന്നത് 16.1%ലേക്ക് ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടർ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ UKയിലും നമ്മൾ കാണുന്നത് 17.3% എന്നുള്ളത് 20.3%ലേക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്തതായി കാണുന്നു. ഇങ്ങനെയുള്ളത് ഓസ്ട്രേലിയയിലും ഇപ്രകാരമുള്ള ഈ പ്രവണതകൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു അവസരം നമ്മൾക്ക് ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ അവസരമുള്ളതായിട്ടാണ്.
ഇപ്പോൾ ഓൺലൈൻ രംഗത്തേക്ക് നിരവധി ആളുകൾ കൂടുതലായി കടന്നു ചെല്ലുന്നതായി കാണുന്നു. ഒരു ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ചെറുകിട ഓൺലൈൻ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ആദ്യമായിട്ട് തിങ്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ കസ്റ്റമേഴ്സാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ കീ ഫാക്ടർ. ഇവിടെ കസ്റ്റമേഴ്സിന് എന്ത് വേണം, അവർക്ക് വേണ്ടത്ര സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ഹാർഡ്വെയർ എന്തെങ്കിലും വേണോ നിങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. മറ്റൊന്ന്, ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ള പലതരത്തിലുള്ള കോൺട്രാക്ട്സ് ഉണ്ട്. ആ കോൺട്രാക്ട്സ് ഓഫ് പേർച്ചേസ്, മേടിക്കാനുള്ള കോൺട്രാക്റ്റുകൾ ആക്യുറേറ്റ് ആയിട്ടാണോ, അത് ഈസിലി അവൈലബിൾ ആണോ, അങ്ങനെയുള്ളതിൻ്റെ ലീഗൽ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രൈവസി പോളിസി, ഓസ്ട്രേലിയ സ്പെഷ്യലി പുതിയ പ്രൈവസി പോളിസീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് പ്രൈവസി പോളിസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടെല്ലാം സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ പേയ്മെൻറ്റ് മെക്കാനിസം, പേയ്മെൻറ്റ് ഓപ്ഷൻസ് സെക്യൂർഡായിട്ട് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യാൻ പറ്റും, അത് അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഏത് ലോയാണ്, സ്പെസിഫിക് ലോസ് അവർ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് ഏത് ജ്യൂറിസ്ഡിക്ഷനിലാണ് ഫോളോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെരിഫറലായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്.
ഇതേക്കുറിച്ച് കൂടുതൽ വിവരിക്കാമോ? ഘട്ടം ഘട്ടമായി എങ്ങനെയാണ് ആദ്യ നടപടി എന്താണ് ചെയ്യേണ്ടത് ഒരു ബിസിനസ് ഓൺലൈൻ ബിസിനസ് തുടങ്ങുമ്പോൾ, അതിൻ്റെ ഒരു നടപടിക്രമം ഒന്ന് വിശദീകരിക്കാമോ? അത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ.
ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റെപ്സിലൂടെ പോകുമ്പോഴേക്കും നമ്മൾക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് ഞാനത് ലിങ്ക് ചെയ്യാം. എല്ലാം ഗവൺമെൻറ്റിന് ഓരോ സ്പെസിഫിക് സൈറ്റ്സ് ഉണ്ട് നമ്മൾക്ക് ഇതെല്ലാം സഹായിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നും അതനുസരിച്ച് നമ്മൾക്ക് ഓരോ സൈറ്റും ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മളൊരു സ്ട്രക്ചർ ചൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്ത് പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ സർവീസാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് മാർക്കറ്റിനെ നിങ്ങളത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം ഡിസൈഡ് ചെയ്തതിന് ശേഷം ഈ കമ്പനിക്ക് ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു ബിസിനസ് നെയിം നിങ്ങൾ ചൂസ് ചെയ്യും. ആ ബിസിനസ് നെയിം നിങ്ങൾക്ക് മാത്രമായി കിട്ടാൻ വേണ്ടി അത് പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ASIC.gov.au /online services നിങ്ങൾ പോകുമ്പോൾ പല ഇൻഫർമേഷനും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അങ്ങനെ ഈ ബിസിനസ് നെയിം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സിൻ്റെ ഒബ്ലിഗേഷൻസും ഏത് വിധത്തിൽ നിങ്ങൾ ടാക്സ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതാണ്. കൂടാതെ ടാക്സിൻ്റെ സ്പെഷ്യൽ ഒബ്ലിഗേഷൻസ് ATO.gov.au എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്.
ഇനി ഓരോ വിഭാഗവും രജിസ്റ്റർ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ലൈസൻസിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എന്തെല്ലാം സോഴ്സസ് ആണ് ഉള്ളത്?
ലൈസൻസിങ്ങിന് ഇപ്പം ചിലപ്പം പ്രത്യേക ടൈപ്പ് ഓഫ് ബിസിനസ് അനുസരിച്ചിരിക്കും, ആ പ്രോഡക്റ്റോ സർവീസ് അനുസരിച്ചിരിക്കും അതിൻ്റെ ലൈസൻസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ സൈറ്റിൽ സ്പെസിഫിക്കായിട്ട് നമ്മൾക്ക് ഹെൽപ്പിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ബിസിനസ് അനുസരിച്ചിരിക്കും ആ പ്രത്യേക ലൈസൻസിൻ്റെ റിക്വയർമെൻറ്റ്. നമ്മളൊരു കാര്യം മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സ്പെസിഫിക് എബിലിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഐ പി നമ്മളുടെ സ്വന്തമാണത്. മറ്റൊരാൾക്കത് കോപ്പി ചെയ്യാൻ പറ്റാതിരിക്കത്തക്ക വിധത്തിൽ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള സ്പെസിഫിക് ഹെൽപ്പ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ITAustralia.gov.au എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾക്ക് ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാം ഈ ലൈസൻസും ലൈസൻസിങ്ങിനും പേറ്റൻസും എല്ലാം നമ്മൾ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ കൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്, ലീഗൽ ഒബ്ലിഗേഷൻസ്, ഇതെല്ലാം നമ്മൾക്ക് ഹെൽപ്പ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് അഗെയിൻ business.gov.au/planning/new-business/legal-consultant-for-business ആ സൈറ്റിൽ നിങ്ങൾ പോയാൽ പ്രത്യേക ഡയറക്ഷൻ ലഭ്യമാകുന്നതാണ്.
ഇനി ഈ രംഗത്ത് കൂടുതൽ സാധ്യതകൾ ഉള്ളതിനാൽ ഫെഡറൽ സർക്കാരും അതുപോലെ തന്നെ മറ്റു നിരവധി ഏജൻസികളുമെല്ലാം ഒട്ടേറെ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചെറുകിട ബിസിനസ്സുകൾക്കും ഓൺലൈൻ സംരംഭങ്ങൾക്കും കൂടുതൽ പിന്തുണയും പരിശീലന പദ്ധതികളുമായി, ഇതിൻ്റെ ഇതേക്കുറിച്ച് കൂടി വിവരിക്കാമോ?
ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അത് ന്യൂ എൻ്റർപ്രൈസ് ഇൻസെൻറ്റീവ് സ്കീം, നീസ് എന്ന് പറയും. ആ സ്കീമിലൂടെ അത് ഗവൺമെൻറ് ഫണ്ടഡ് ആണ് ആ സ്കീം. അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 18 years ഓഫ് ഏജ് മിനിമം ആയിരിക്കണം. പിന്നെ ലോയിൽ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പാടില്ല, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഓവർസീസ് വിസിറ്ററോ ഇൻക്ലൂഡിങ് എ സ്റ്റുഡൻറ്റ് ഇൻ ഓവർസീസ് ഇൻ ഓസ്ട്രേലിയ, അവർക്കും ഇത് ചെയ്യാൻ ഈ ഒരു ഫെസിലിറ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നീസിൻ്റെ ട്രെയിനിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് സാധിക്കും. ഈ പരിശീലനത്തിലും ഫ്രീ ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. സ്മോൾ ബിസിനസ് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ളൊരു ട്രെയിനിങ് കൊടുക്കും. പിന്നെ അവരെ മെൻറ്റോർ ചെയ്യും, എങ്ങനെയാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഓരോ സമയം ബിസിനസ്സിൻ്റെ ഓരോ ആ പാത്തിൽ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലെല്ലാം അവർ മെൻറ്റോർ ചെയ്ത് കൊടുക്കും. അതിനകത്തുള്ള സ്പെസിഫിക് ആളുകളുണ്ട് അവരെ സഹായിക്കാനായിട്ട്. പിന്നെ ഈ ബിസിനസ്സിന് എപ്പോഴും ഒരു ബിസിനസ് പ്ലാൻ വേണമല്ലോ, എങ്ങനെയാണ് എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ വിഷൻ മിഷൻ, അതുപോലെ തന്നെ എന്ത് അച്ചീവ് ചെയ്യുക, എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് സർവീസാണ് കൊടുക്കാൻ പോകുന്നത്, അതെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ് ബിസിനസ് പ്ലാൻ. അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൻ്റെ വലിയൊരു സക്സസ്സാണ്. അതുപോലെ ഏത് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനും ഇത് ഇവർ സഹായിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓൺലൈൻ മാത്രമാകുന്ന ആകണം എന്നില്ല. പിന്നെ ഓൺഗോയിങ് ഇൻകം സപ്പോർട്ട്, ജോബ് സീക്കേഴ്സിന് ഇൻകം സപ്പോർട്ട് കിട്ടും. ഇൻകം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതിന് സ്പെഷ്യലായിട്ടൊരു അലവൻസ് ഉണ്ട്. അവർ 39 weeks ആണ് അവർ കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ പ്രത്യേക സാഹചര്യങ്ങൾ ഓരോന്നും എലിജിബിലിറ്റി നോക്കിയിട്ട് റെൻ്റൽ അസിസ്റ്റൻസ് 26 weeks വരെയും കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് വേറൊരു കാര്യം, പാർട്ട് ടൈം കോൺട്രാക്ട്സ്, അതായത് 25 hours പെർ വീക്ക് വർക്ക് ചെയ്യുന്നവർക്കും ഈ നീസിൻ്റെ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട്, ഇതിൻ്റെ മോർ ഇൻഫർമേഷൻ കിട്ടാനായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് jobsearch.gov.au/jobseekerinfo/start-your-own-business.
ഇതിൽ ഓൺലൈൻ രംഗത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഈ സൈബർ ആക്രമണങ്ങളാണല്ലോ. ഇക്കാര്യങ്ങളിൽ പല സഹായങ്ങളും അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് വിശദീകരിക്കാമോ?
റീസെൻ്റ്ലി സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു റിസ്ക് ഏരിയയാണ്. ദർ ആർ മെനി റിസ്ക് ഏരിയാസ് ഈ നമ്മളുടെ ഈ ഓൺലൈൻ ബിസിനസ്സിന്. സിമ്പിളാണ്, നമുക്ക് ഈസിയായിട്ട് മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ച വെച്ചാൽ പോലും ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ധാരാളം പലതരത്തിലുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മളുടെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് നമ്മളുടെ തന്നെ അറിവ് ഉള്ള ആ പ്ലാറ്റ്ഫോം മറ്റൊരു പ്ലാറ്റ്ഫോം അക്വയറി ചെയ്യുന്ന അവസ്ഥകൾ നമ്മളറിയാതെ, അങ്ങനെയുള്ള കുറേയധികം ബ്രീച്ചുകൾ നടക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സൈബർ സെക്യൂരിറ്റി ഇൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. ഓസ്ട്രേലിയയിൽ സൈബർ സെക്യൂരിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് സിസ്റ്റത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബിസിനസ്സിന് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്തെല്ലാം ഗ്രാൻഡുകൾ ലഭ്യമാകുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറേ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളുണ്ട്, അതെല്ലാം നമ്മൾ നോക്കണം. പക്ഷേ ഗ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ഏരിയയിൽ പോയാൽ ഗ്രാൻഡ്സിനെ പറ്റി കൂടുതൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസി റെസ്ട്രിക്ഷൻസ്. അപ്പോൾ നമ്മൾ ടെക്നോളജി എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്നും അതുപോലെ തന്നെ എത്രമാത്രം നമുക്ക് ഈ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റിസ്ക് ഏരിയയാണ്. ആ റിസ്ക് ഏരിയ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. ACCC ആണ് അത് ശരിക്കും അത് ഗവൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ACCC.gov.au. അവിടെ ചെന്നാൽ നമ്മളുടെ എല്ലാ ലീഗൽ സൈഡിലുള്ള എല്ലാ ഒബ്ലിഗേഷൻസും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
വളരെയധികം നന്ദി ജൂബി കുന്നേൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.
നന്ദി ദിലീസ്.